ആനന്ദവർദ്ധനൻ്റെ ധ്വന്യാലോകത്തിലെ പ്രഖ്യാതമായ കവിപ്രശംസ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രകരണം അവസാനിപ്പിക്കാം. അപാരേ കാവ്യസംസാരേ കവിരേവ പ്രജാപതി യഥാസ്മൈ രോചതേ വിശ്വം തഥേതം പരിവർത്തതേ. പേജ് 291 51 കാവ്യം. കാവ്യം എന്ന പ്രാചീന ഭാരതീയ വ്യാപദേശത്തിന് സാഹിത്യം എന്ന് തന്നെയാണർത്ഥം. സാഹിത്യം എന്ന സംജ്ഞ പിന്നീടാണ് പ്രയോഗത്തിൽ വന്നത്. ശബ്ദാർത്ഥങ്ങളുടെ സാഹിത്യത്വമാണ് സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന അവബോധത്തിൽ നിന്ന് അധിഷ്ഠിതമാണ് പ്രസ്തുത സംജ്ഞ. സഹൃദയോർഭാവ എന്നാണ് സാഹിത്യത്തിൻ്റെ വ്യുത്പത്തി. സാഹിത്യത്തോടൊപ്പം വർണ്ണനീയം, ശബ്ദനീയം, കവികർമ്മം മുതലായ പദങ്ങളും കാവ്യശബ്ദത്തിൻ്റെ പര്യായങ്ങളാണ്. കവി കർമ്മമാണ് കാവ്യം. കവി ന്യച് സമം കാവ്യം. ഗുണവചന ബ്രഹ്മാണാധ്യ കർമ്മണി ച എന്ന സൂത്രമനുസരിച്ച് കർമ്മത്തിൽ ന്യച് ഭവിച്ച് കാവ്യം എന്ന പദം നിഷ്പന്നമാകുന്നു. കവിതയുടെ ബീജം രസമാണെന്ന് നാട്യശാസ്ത്രം വിധിക്കുന്നു. യഥാ ബീജാദ്ഭാവേ വൃക്ഷോ വൃക്ഷാത് പുഷ്പം ഫലം യഥാ തഥാമൂലം രസാ സർവേ തേഭ്യോ ഭാവ വ്യവസ്ഥിത. ഭാരതാഭിപ്രായത്തെ അഭിനവഗുപ്തൻ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെയാണ്: വിത്ത് വൃക്ഷത്തിന് മൂലമായിരിക്കുന്നതുപോലെ കവിഗതമായ അനുഭവം രസം ആണ് കാവ്യവൃക്ഷത്തിൻ്റെ നിമിത്തം. സാമാജിക രാസാദത്വം ഫലസ്ഥാനീയമാണ്. രസത്തിൻ്റെ പരത്തി പറഞ്ഞാൽ വികാരത്തിൻ്റെ ആവിഷ്കാരമാണ് കാവ്യമെന്ന ധാരണ ഭാരതീയ സാഹിത്യ മീമാംസകർക്ക് ഉണ്ടായിരുന്നു. കവിയുടെ വ്യാപാരം തന്നെയാണ് കാവ്യം. കാവ്യം രചിച്ചുകൊണ്ട് ഒരാൾ കവിയാകുന്നു എന്നതല്ല ഭാരതീയരുടെ നിലപാട്. കവിയായതുകൊണ്ട് കാവ്യം രചിക്കുന്നു എന്നതാണ്. എന്നാൽ കവിയുടെ കർമ്മശക്തിയെ വിണചുണ്ടുന്നത് വികാരം തന്നെയാണെന്നവർ വിശ്വസിച്ചു. വാൽമീകി മഹർഷി കാട്ടാളനെ ശപിച്ച കഥ ഇതിന് ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാനിഷാദ പ്രതിഷ്ഠാന്ത മഗമ ശാശ്വതി സമ യത് ക്രൗഞ്ചമിഥുനാഥകെ മവധി കമമോഹിതം. വാൽമീകിയുടെ ശാപവചസിതാണ്. ഈ ശ്ലോകത്തിൻ്റെ യാദൃശ്ചികമായ ജനനത്തെപ്പറ്റി വാൽമീകി സ്വയം അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമാണ്: പാദബന്ധോ ക്ഷാരസമ തന്ത്രീലയ സമന്വിത ശോകർത്തവ്യ സ പ്രവർത്തോമ ശ്ലോകോ ഭവതേ നാന്യതേ. ശ്ലോകത്തിൽ നിന്നാണ് ശ്ലോകമുണ്ടായതെന്നാണല്ലോ വാൽമീകി പറയുന്നത്. ഇതിൽ നിന്ന് നാം എന്താണ് ഗ്രഹിക്കേണ്ടത്? കാവ്യം വികാരത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് തന്നെ. പേജ് 292. കാവ്യത്തിൻ്റെ വികാരാധിഷ്ഠിതത്തെ പറ്റിയുള്ള ചർച്ചയാണ് ഒരർത്ഥത്തിൽ ഭാരതീയരുടെ രസവിചാരം. രസസിദ്ധാന്തത്തിൽ ചർച്ചയിൽ നമുക്ക് ഈ വിഷയം വിസ്തരിക്കേണ്ടി വരുമെന്ന കാരണം കൊണ്ട് കാവ്യത്തിൻ്റെ രസത്വത്തെക്കുറിച്ച് വിജനത്തിൽ നിന്ന് തത്കാലം വിരമിക്കട്ടെ. സംസ്കൃത സാഹിത്യ മീമാംസകരുടെ കാവ്യനിർവചനങ്ങളിൽ ശബ്ദാർത്ഥ വിചാരമാണ് ഏറിയ കൂറും നിറഞ്ഞു നിൽക്കുന്നത്. ശരീരം, ആത്മാവ് എന്നീ പദങ്ങൾ പലപ്പോഴും ആ നിർവചനങ്ങളിലേക്ക് കടന്നു വരുന്നു. ഭാമഹേൻ്റെ കാവ്യാലങ്കാരത്തിലെ കാവ്യനിർവചനം ഇപ്രകാരമാണ്: ശബ്ദാർത്ഥവും സാഹിതവും കാവ്യം. ശബ്ദാർത്ഥങ്ങളുടെ തുല്യ പ്രാധാന്യവും സാമാജ്ഞവുമാണ് ഈ നിർവചനത്തിൻ്റെ വിവക്ഷിതങ്ങൾ. വാമനൻ്റെ കാവ്യാലങ്കാര സൂത്രം കാവ്യനിർവചനത്തിലേക്ക് അലങ്കാരത്തെ കൊണ്ടുവരുന്നു. കാവ്യം ഗ്രഹ്യമാലങ്കാരത് എന്നാണ് അദ്ദേഹം എഴുതുന്നത്. അലങ്കാരം കൊണ്ടാണ് കവിത തിരിച്ചറിയപ്പെടുന്നതെങ്കിൽ അലങ്കാരം എന്നാൽ എന്ത് ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ട്. സൗന്ദര്യമലങ്കാരം എന്ന് വാമനൻ മറുപടി തരുന്നു. കാവ്യം ഒരു സുന്ദര വസ്തുവാണെന്നർത്ഥം. മമ്മടൻ്റെ കാവ്യപ്രകാശത്തിലെ നിർവചനം ഇതാ: തദ്ദോഷോ ശബ്ദാർത്ഥവും സഗുണാവല ലംഘൽപ്രതി പുന ക്വാപി. ശബ്ദവും അർത്ഥവും കാവ്യമാണെന്ന അഭിപ്രായം ഇവിടെയുണ്ട്. കവിത ദോഷരഹിതവും ഗുണസഹിതവുമായിരിക്കണം. ചിലപ്പോൾ അലങ്കാര സംസ്പർശമായിരുന്നാലും കാവ്യം ആ പേരിനർഹമായിരിക്കും. അലങ്കാരത്തെ ഒരാഭരണമായി അണിയുക മമ്മടൻ കണക്കാക്കുന്നതെന്ന് ഇവിടെ സ്പഷ്ടമാണ്. നാട്യത്തെക്കുറിച്ച് ഭരതമുനി പറയുന്ന അഭിപ്രായങ്ങൾ ഏതുതരം കാവ്യത്തിനും ഇണങ്ങുന്നവയാണ്. നാനാഭാവോസപ്പസമ്പന്നം നാനാവസ്ഥാധരാത്മകം ലോകവൃത്താനുകരണം നാട്യമേതാന്മയം കൃതം ത്രൈലോക സ്യാസ്യ സർവസ്യ നാട്യം ഭാവാനുകീർത്തനം ധനജ്ഞയൻ്റെ ദശരൂപകത്തിൽ അവസ്ഥാനുകൃതിർ നാട്യം എന്നൊരു നിർവചനമുണ്ട്. പേജ് 293. ഭരതനും ധനജ്ഞയനും നാട്യനിർവചനത്തിലേക്ക് ഭാഷയെ അല്ല ലോകജീവിതത്തെ ആണ് കൊണ്ടുവരുന്നത്. ജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാവ്യത്തെ വിശകലനം ചെയ്യുന്ന സമ്പ്രദായം എല്ലാ ദേശങ്ങളിലും നിലനിന്നു പോന്നിട്ടുണ്ട്. പ്ലേറ്റോ ജീവിതത്തിനു വേണ്ടി കവിതയെ തിരസ്കരിച്ചു. ജീവിതത്തെ കേന്ദ്രത്തിൽ നിർത്തിയാണ് അരിസ്റ്റോട്ടലും കവിയെ നിർവചിച്ചത്. ടോൾസ്റ്റോയിയുടെ കാലാചിന്തയെ ജീവിതകേന്ദ്രീയമാണ് പ്രസിദ്ധമാണ്. നാട്യം അനുകരണമാണെന്നർത്ഥ ഭരതനും ധനുജ്ഞനും നിരീക്ഷിക്കുന്നത്. മീമീസിനെ സംബന്ധിച്ച് അരിസ്റ്റോട്ടലിയൻ വ്യാഖ്യാനത്തെ അനുസ്മരിപ്പിക്കുന്ന നിരീക്ഷണമാണിത്. ലോകത്തെ ജ്ഞാനാധിപതമാക്കുന്ന ജ്യോതിസാണ് സാഹിത്യമെന്ന് ദണ്ഡി കാവ്യദർശത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതമന്ദം തമ കൃതജ്ഞം ജായതേ ഭുവനത്രയം യതി ശബ്ദാഹൃദയം ജ്യോതി രാസസംസാര നദ്ധീപത. രാജശേഖരൻ രചിച്ച കാവ്യമീമാംസയിൽ ത്രികാലജ്ഞനും സരസ്വതീപുത്രനുമായ കാവ്യപുരുഷനെക്കുറിച്ചുള്ള പുരാവൃത്തം വായിക്കാം. വാക്മയത്തിൻ്റെ മൂർത്തീകരണമാണ് കാവ്യപുരുഷൻ. സരസ്വതി കാവ്യപുരുഷനോട് പറയുന്നു, ശബ്ദാർത്ഥവും തേ ശരീരം, സംസ്കൃതം മുഖം, പ്രാകൃതം ബഹുജ ഘനം, അപംവ്രംശ പിശാചം പാദൗ ഉരോ മിശ്രം രസ ആത്മ രോമണി ചന്ദാംസി. ശബ്ദാർത്ഥ ശരീരമായ കാവ്യത്തിൻ്റെ ആത്മാവ് രസമാണെന്ന വിവക്ഷിതം നാം ഇവിടെ ഗ്രഹിക്കുന്നു. ഇത്രയും കൊണ്ട് വിരമിക്കുന്നില്ല രാജശേഖരൻ. ഗുണവത്ലകൃതജ്ഞ വാക്മവേ കവ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പൃഥ്വിയിലെ ഏറ്റവും പവിത്രമായ വസ്തു ജലമാണെന്ന്, ജലത്തേക്കാൾ പവിത്രം മന്ത്രമാണെന്നുമുള്ള ശാസ്ത്രോക്തി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ആപ പവിത്രം പ്രഥമം പൃഥ്വിമാപം പവിത്രം പരമം ച മന്ത്ര. കുന്തകൻ്റെ വക്രോക്തി ജീവിതം വായിക്കുക. കാവ്യമർമ്മജ്ഞർക്ക് ആഹ്ലാദകരവും വക്രമായ കവിവ്യാപാരത്തോടു കൂടിയാണ് മായ രചനയിൽ വ്യവസ്ഥിതമായ ശബ്ദാർത്ഥങ്ങളുടെ സഹിതത്വമാണ് കാവ്യമെന്ന് അദ്ദേഹം പറയും. ശബ്ദാർത്ഥൗ സഹിതൗ വക്ര കവിവ്യാപാരശാലിനി ബന്ദേ വ്യവസ്ഥിതൗ കാവ്യം തദ്വിധാഹ്ലാദകാരിണി. കാവ്യത്വം അഥവാ തദ്വിധ ആഹ്ലാദകാരിത്വം രണ്ടിലും ഓരോ എൺമണിയിലും എള്ളെണ്ണയിലുമുള്ളതുപോലെ വർത്തിക്കുന്നു. പേജ് 294. കവിതയുടെ എല്ലാ അണുവിലും ആഹ്ലാദകാരിത്വം നിറഞ്ഞിരിക്കുമെന്നാണ് അദ്ദേഹം വിവക്ഷിക്കുന്നത്. മഹിമഭട്ടൻ്റെ വ്യക്തിവിവേകത്തിലെ നിർവചനം നോക്കുക. കവി വ്യാപാരരോഹി, വിഭാവവാദി, സംയോജനാത്മ രാസാഭിവൃത്യ, വ്യഭിചാരി കാവ്യമുചിത്രി. ജഗന്നാഥൻ്റെ പണ്ഡിതരാജൻ്റെ രസംഗാതത്തിൽ കാവ്യലക്ഷണം പ്രഖ്യാപിതമാണ്. രമണീയാർത്ഥ പ്രാതിപാദിക ശബ്ദം കാവ്യം രമണീയമായ അർത്ഥത്തിന് തന്നെയാണ് ഈ ലക്ഷണത്തിൻ്റെ പ്രാധാന്യമെന്ന് കാണണം. ലോകോത്തരാഹ്ലാദജനകമായ ജ്ഞാനത്തിൻ്റെ ഗോരചതയാണ് രമണീയതെന്ന് പണ്ഡിതരാജൻ വിശദീകരിക്കുന്നുണ്ട്. ഗുണാലങ്കാര സാഹിത ശബ്ദാർത്ഥവും ദോഷേ വർജിതവും എന്നാണ് പ്രതാപരൂപീയകാരനായ കാവ്യനിർവചനം.